ഞാൻ പറഞ്ഞു, സഫന്യാവ് എഴുതിയ ഈ ചെറിയ പ്രവചനം ദൈവസ്നേഹത്തിന്റെ ഇരുണ്ട വശമാകുന്നു കാണിക്കുന്നത് എന്ന്. ദൈവസ്നേഹത്തിന്റെ ഇരുണ്ട വശം എന്ന് പറഞ്ഞതിന് ഞാൻ ഒരു കഥയിലൂടെ അത് വിശദീകരിക്കുന്നുണ്ടായി. ഓർക്കുന്നുണ്ടല്ലോ, ദൈവം സ്നേഹവാനാണ്, അതേസമയം അവൻ ശിക്ഷിക്കുന്ന ദൈവം കൂടിയാകുന്നു. ഇടിവെട്ടുന്നത് പോലെ ന്യായവിധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സഫന്യാവ് ആരംഭിക്കുന്നത്. ദൈവ ന്യായവിധിയെക്കുറിച്ച് ഇത്രയധികം കഠിനമായി വ്യക്തമാക്കിയിരിക്കുന്ന വേറെ ഒരു ഭാഗവും താങ്കൾ കാണാനിടയില്ല. അത് പറഞ്ഞപ്പോൾ ഇതൊന്ന് പഠിക്കണമെന്ന് തോന്നുന്നില്ലേ? അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ പുസ്തകത്തിൽ പ്രകടമായ രണ്ട് ചിന്തകളാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത് യഹോവയുടെ ദിവസം, യഹോവയുടെ ദിവസം എന്നതിന് വിശദീകരണം തന്നല്ലോ. രണ്ടാമതായി തീഷ്ണത, തീഷ്ണത എന്ന പദം രണ്ട് പ്രാവശ്യം നാം ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് താങ്കളുടെയും എന്റെയും തീഷ്ണതയിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു മാനമാകുന്നു. യഹോവയുടെ തീഷ്ണതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്, നമ്മുടെ തീഷ്ണതയിൽ നാം ദോഷം പ്രവർത്തിക്കുവാൻ തുനിയും എന്നാൽ ദൈവം തനിക്കുള്ളവരോട് തീഷ്ണത കാണിക്കുമ്പോൾ അത് സ്നേഹത്തിന്റെ ആധിക്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാകുന്നു. അതിമനോഹരമായ ഒരു പുസ്തകം ഇത്. തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്നലെ സഫന്യാവിന്റെ പുസ്തകം താങ്കൾ വായിച്ചോ? കഴിഞ്ഞ ദിവസം നാം പഠനം നിർത്തുമ്പോൾ സഫന്യാവിന്റെ പുസ്തകം 1:8 വരെ പഠിച്ചിരുന്നു. സഫന്യാവ് രാജവംശത്തിൽ പിറന്ന ഒരു പ്രവാചകനാണെന്നും ദേശം പാപത്തിൽ തകർന്നിരുന്ന കാലത്ത് പ്രവചിച്ചു എന്നും നാം നേരത്തെ ചിന്തിച്ചതാണല്ലോ. തെറ്റ് ചെയ്തതിനാൽ പിടിക്കപ്പെട്ട് കോടതിയിൽ വിസ്താരം കഴിഞ്ഞ് തൂക്കിക്കൊല്ലുവാൻ വിധിയും കിട്ടി കാത്തിരിക്കുന്ന ഒരാളെപ്പോലെയാകുന്നു സഫന്യാവിന്റെ ദേശം ഇപ്പോൾ. നാളുകളായി പാപത്തിൽ മുഴുകി ജീവിച്ച ജനം, അവരുടെ പ്രധാന പാപമായി പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് സത്യദൈവത്തെ തള്ളി സൗകര്യപ്രദമായ ദൈവങ്ങളായ ബിംബങ്ങളെ ഉണ്ടാക്കി നമസ്കരിക്കുന്ന മ്ലേച്ഛത. അങ്ങനെയുള്ള ആരാധനയെ പ്രവാചകൻ അതിരൂക്ഷമായി വിമർശിക്കുന്നു. അന്നത്തെ ജനം മോലെക് ദേവനെ ആരാധിച്ചിരുന്നു എന്നും ആ ആരാധനയുടെ ക്രൂരത എന്ത് എന്നും ഞാൻ വിശദീകരിച്ചുള്ളു. സ്വന്തം കുഞ്ഞുങ്ങളെ ചുട്ടുപഴുത്ത ദേവന്റെ പ്രതിമയിൽ കൊണ്ടുവച്ച് കുരുതി കഴിക്കുന്നതായ ഏറ്റവും മ്ലേച്ഛമായ വഷളത്വം നിറഞ്ഞതായ ആരാധന, വഷളത്വത്തിന്റെ കൊടുമുടിയിൽ ആ ജനം വിഹരിച്ചിരുന്നത് പ്രവാചകന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. പാപത്തെ ശിക്ഷിക്കുന്നവനായ ഒരു ദൈവത്തെ, അതെ സ്നേഹവാനായ ദൈവത്തെ തന്നെ പ്രവാചകൻ ജനത്തിനിടെ വരച്ചു കാണിച്ചു. നമുക്കിനിയും 9 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കാം. 1:9 ഞാൻ വായിക്കട്ടെ, ശ്രദ്ധിച്ചാലും. അന്നാളിൽ ഞാൻ ഉമ്മരപ്പടി ചാടിക്കടക്കുന്ന ഏവരെയും സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവരെയും സന്ദർശിക്കും. ഈ ഭാഗത്ത് അർത്ഥമാക്കുന്നത് ധനികരായവരുടെ ദാസരായവർ പ്രവർത്തിച്ചിരുന്ന വിധങ്ങൾ എപ്രകാരമാകുന്നു എന്നാണ്. ഈ ദാസന്മാർ മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ചുകൊണ്ട് വന്ന് തങ്ങളുടെ യജമാനന്മാരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതിന് അവർക്കുണ്ടായിരുന്ന ഉത്സാഹത്തെ ഈ വാക്യത്തിൽ എടുത്തു പറയുന്നു. പാവപ്പെട്ടവരുടെ വീടുകളും പുരയിടങ്ങളും തട്ടിയെടുക്കുന്നവരുണ്ട്. സഫന്യാവിന്റെ കാലമൊക്കെ ആയപ്പോൾ ആ ദേശത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് എന്തെന്നാൽ, ഈ ഇടത്തരക്കാരൻ ദേശത്തില്ലാതെയായി. ഒന്നുകിൽ ഭയങ്കര ധനികൻ, അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവൻ. കുറഞ്ഞവനെ ചൂഷണം ചെയ്യണമെന്ന് മാത്രമാണ് മനുഷ്യന്റെ താല്പര്യം. എത്ര ക്രൂരകൃത്യം ചെയ്താലും എന്റെ ഭൂണി നിറയണം, അതുമാത്രം. നമ്മുടെ സമൂഹങ്ങളിലും ഇതെല്ലാം നടക്കുന്നത് നാം കാണുന്നുണ്ടല്ലേ. മറ്റുള്ളവരുടെ വേദനകളും കഷ്ടപ്പാടുകളും നമുക്കൊരു പ്രശ്നമല്ല. എനിക്ക് പണം കിട്ടുമോ, അതുമാത്രമാണ് എന്റെ ലക്ഷ്യം. വളരെ അത്യാവശ്യത്തിനുള്ള കുറെ പണവുമായി യാത്ര ചെയ്ത ഒരു സ്നേഹിതന്റെ പോക്കറ്റ് അടിച്ചു. ആകെ തളർന്നുപോയ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. എത്ര നീചമായ പ്രവർത്തനം ഇല്ലേ. സഹജീവിയുടെ ഇത്ര ക്രൂരത കാട്ടുന്ന വേറെ എന്തുണ്ട്? നാളുകൾ കാത്തിരുന്ന് പണം മിച്ചം വെച്ച് ഒരു സഹോദരി ഒരു സാരി വാങ്ങി. വീട്ടിൽ കൊണ്ടുവന്ന് അതൊന്ന് ഉടുത്തു കഴിഞ്ഞപ്പോൾ അത് കീറി കളിപ്പീര്. പണത്തിനു മുകളിൽ പണം കൂട്ടുവാൻ മനുഷ്യൻ കാണിക്കുന്ന വേലകളാണ് ഇവയെല്ലാം. പണമുള്ളവന് ഇങ്ങനൊന്നും കളിപ്പീര് പറ്റില്ല. അല്ല, കളിപ്പീര് പറ്റിയാൽ തന്നെ അവൻ നേരെ നിൽക്കും, നിയമം കൊണ്ടുപോലും തടയുവാൻ പ്രയാസമായ കാര്യങ്ങളാണിവ. വ്യക്തികൾക്ക് രൂപാന്തരം വരിക എന്നതല്ലാതെ ഇതിനൊരു മാർഗവുമില്ല. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള എന്തെങ്കിലും പിടിപ്പുകേടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനോട് വിട പറയില്ലേ? 10-ാം വാക്യം. അന്നാളിൽ മത്സ്യഗോപുരത്തിൽ നിന്ന് ഉറക്കെയുള്ളൊരു നിലവിളിയും 2-ാമത്തെ നഗരാംശത്തിൽ നിന്ന് ഒരു മുറവിളിയും കുന്നുകളിൽ നിന്ന് ഒരു ജഡജടനാദവും ഉണ്ടാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി യഹോവയുടെ ദിവസത്തെക്കുറിച്ചാണ്. മത്സ്യഗോപുരത്തിൽ നിന്ന് ഉറക്കെയുള്ളൊരു നിലവിളിയും, ഈ മത്സ്യഗോപുരമാകുന്നു ഇന്നറിയപ്പെടുന്ന ദമസ്കോസ് ഗോപുരം. യോർദാൻ നദിയിൽ നിന്നും ഗലീലയ കടലിൽ നിന്നും മത്സ്യം അവർ കൊണ്ടുവന്നിരുന്നത് മത്സ്യഗോപുരത്തിൽ കൂടിയായിരുന്നു. യെരുശലേം നഗരത്തിന്റെ വടക്കു വശത്തായിരുന്നു ഈ ഗോപുരം ഉണ്ടായിരുന്നത്. 2-ാമത്തെ നഗരാംശത്തിൽ നിന്ന് ഒരു മുറവിളിയും കുന്നുകളിൽ നിന്നൊരു ജടജടനാദവും ഉണ്ടാകും. ഇന്ന് ഈ ദമസ്കോസ് ഗോപുരം വളരെ താഴ്ന്ന ഒരു സ്ഥലത്താണ്. യെരുശലേം പട്ടണത്തെക്കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടെങ്കിൽ മനസ്സിലാകും ഈ പട്ടണം മലകളാൽ ചുറ്റപ്പെട്ടതത്രേ. സഫന്യാവ് ഇവിടെ അർത്ഥമാക്കുന്നത് ന്യായവിധി വന്നു കഴിഞ്ഞാൽ ഏതു വശത്തേക്ക് നിങ്ങൾ തിരിഞ്ഞാലും മനുഷ്യർ കരഞ്ഞു മുറയിടുന്നത് മാത്രമേ കേൾക്കൂ എന്നാണ്. 11-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. മക്തേസ് നിവാസികളെ മുറയിടുവിൻ, വ്യാപാരി ജനമൊക്കെയും നശിച്ചുപോയല്ലോ. സകല ദ്രവ്യവാഹകന്മാരും ഛേദിക്കപ്പെട്ടിരിക്കുന്നു. മക്തേസ് എന്ന് പറഞ്ഞാൽ കുമ്മായക്കൂട്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. കുമ്മായക്കൂട്ട്, യെരുശലേം നഗരത്തിലെ കച്ചവടങ്ങളൊക്കെ നടന്നിരുന്ന ചന്തസ്ഥലത്ത് ഒരു ഭാഗം ഇടിഞ്ഞുപോയി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തൈര് കടഞ്ഞ് നെയ്യുണ്ടാക്കുന്ന ആ താഴ്വരയായിരുന്നിരിക്കാം അങ്ങനെ ഇടിഞ്ഞു പോയതെന്ന് കരുതുന്നു. ദേവാലയത്തിന്റെ അരികിലൂടെ ഉണ്ടായിരുന്ന താഴ്വരയായിരുന്നു അത്. ഇന്ന് അവിടെ വിലാപമതിൽ എന്നറിയപ്പെടുന്ന മതിലാകുന്നു ഉള്ളത്. മക്തേസ് നിവാസികളെ മുറയിടുവീൻ, വ്യാപാരി ജനമൊക്കെയും നശിച്ചുപോയല്ലോ, സകല ദ്രവ്യവാഹകന്മാരും ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ശോചനീയമായ ഒരു അവസ്ഥയെ കാണിക്കുന്നതാണ് ഈ വാക്യം. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ കാലത്ത് ഞാൻ യെരുശലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടന്മേൽ ഉറച്ചു കിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. നോക്കണേ, ആ കാലത്ത് ഞാൻ യെരുശലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും എന്ന് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ടോർച്ച് എടുത്ത് ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരാളെ തിരയുവാൻ പോകുന്നത് പോലെ ആകുന്നു ഈ പറഞ്ഞത്. ദൈവം പറയുന്നു, യെരുശലേമിനെ അങ്ങനെ തിരയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാ ദുഷ്ടതയും പാപങ്ങളും ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. മട്ടിന്മേൽ ഉറച്ചു കിടക്കുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യുമെന്ന്. ഈ ജനങ്ങൾ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായിട്ടെടുക്കുന്ന ഒരു വിധമാകുന്നു ഇത്. വളരെയധികം സമൃദ്ധിയിൽ ഈ ജനം ജീവിച്ചു, അവരെല്ലാം എളുപ്പമായിട്ടെങ്ങ് എടുക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ പോലെ ഈ ജനങ്ങളും വിശ്വസിച്ചിരുന്നില്ല ഒരു ദിവസം അവരെ ന്യായം വിധിക്കുമെന്ന്. ഇന്ന് അനേകരും കരുതുന്നത് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാകുന്നു, പേടിപ്പിക്കുകയാകുന്നു എന്നാണ്. അല്ല പ്രിയരെ, വേറെ ഒരുപാട് പണിയുണ്ട്. പക്ഷേ ഇത് പറയാതിരിക്കുവാൻ കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ പാപം ചെയ്ത ദേശത്തോട്, തെറ്റ് ചെയ്തവരോട്, ലംഘനം കാണിച്ചവരോട് ദൈവം പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്തു. അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, കോപം കൊണ്ടല്ല, പിന്നെയോ നിരന്തരമായി ഗുണദോഷിച്ചിട്ടും ശരിയാകാതെ തെറ്റിലേക്ക് പോകുന്നവരെ ദൈവത്തിന്റെ ന്യായം, നീതി ശിക്ഷിച്ചേ മതിയാകൂ. അത് ആരെന്നുള്ള വ്യത്യാസമില്ലാതെ ശിക്ഷ വാങ്ങും. എന്റെ സഹോദരങ്ങളായ നിങ്ങൾക്ക് ആ ഗതികേട് വരാതിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു പണി ചെയ്തു തീർക്കുകയല്ല, താങ്കളെ മനസ്സിലാക്കി തരുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണ്. യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്നു. സഫന്യാവിന്റെ ദേശത്തെ ജനം പറയുകയാണ്, ഈ ദൈവം ഒന്നും ചെയ്യുന്നില്ല, ഈ കാര്യങ്ങൾക്കൊന്നും ദൈവം ഒന്നും ചെയ്യുവാനും പോകുന്നില്ല. ഹബക്കൂക്കിന്റെ ചോദ്യം ഓർക്കുന്നില്ലേ, ദൈവമേ ഈ ദുഷ്ടതയ്ക്ക് എന്തുകൊണ്ട് അവിടുന്ന് ഒരു അറുതി വരുത്തുന്നില്ല, വല്ലതും ഒന്ന് ചെയ്യൂ കർത്താവേ എന്നായിരുന്നു ഹബക്കൂക്കിന്റെ ആ അപേക്ഷ. ദൈവം ഹബക്കൂക്കിനോട് പറഞ്ഞു, ഹബക്കൂക്കേ ഞാൻ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവം ചെയ്യുന്നത് ഹബക്കൂക്ക് യഥാർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ആകെ പരിഭ്രാന്തിയിലായി. അവൻ വിളിച്ചപേക്ഷിച്ചത് ദൈവമേ ജനത്തോട് കരുണ കാണിക്കണമേ എന്നാകുന്നു. ഇന്ന് അനേകരും പറയുന്നത് എന്ത് ദൈവം, ഇതൊക്കെ വെറും മിഥ്യയല്ലേ, ഞാൻ അങ്ങനൊന്നുണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തെ കാര്യമാക്കുന്നില്ല, അവൻ നന്മയും ചെയ്യുന്നില്ല തിന്മയും ചെയ്യുന്നില്ല, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരുതരം നിഷ്ക്രിയത്വമാകുന്നു ഈ പറഞ്ഞ കൂട്ടരിൽ കാണുന്നത്. ഇപ്രകാരമുള്ള ചിന്തയാണ് ദൈവം മരിച്ചുപോയി എന്നുള്ള പഠിപ്പീരിന് പിൻപിൽ. ഇന്ന് അനേകർക്കും ദൈവത്തെ വേണ്ടാത്തത് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നു എന്നതുകൊണ്ടാണ്. ഈ സമ്പത്തിനും സമൃദ്ധിക്കുമൊക്കെ അല്ലേ ദൈവം ആവശ്യം? ഞങ്ങൾക്ക് ദൈവത്തെ ആവശ്യമേ ഇല്ല, കാരണം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഫലമോ അവർ ചിന്തിക്കുന്നത് അവൻ നന്മയും തിന്മയും ചെയ്യാതെ നിർഗുണനായിട്ടിരിക്കുകയാകുന്നു എന്നത്രേ. ഒന്നും ചെയ്യാത്തൊരു ദൈവം. പക്ഷേ അവർ ഭയങ്കരമായി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. സെഫന്യാവ് ഈ കാര്യം നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുവാൻ പോകുകയാണ്. 13-ാം വാക്യത്തിലേക്ക് വരാം. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ അവരുടെ സമ്പത്ത് കവർച്ചയും അവരുടെ വീടുകൾ ശൂന്യവുമായി തീരും. അവർ വീട് പണിയും പാർക്കിയില്ലതാനും, അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും വീഞ്ഞു കുടിക്കുകയില്ലതാനും. അങ്ങനെ അവരുടെ സമ്പത്ത് കവർച്ചയാകും. മറ്റുള്ളവരെ ചതിച്ചും ചൂഷണം ചെയ്തും പിടിച്ചുപറിച്ചും അവർ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ അവർ ഉണ്ടാക്കിയതുപോലെ തന്നെ അവരിൽ നിന്നും നഷ്ടപ്പെടുവാൻ പോകുന്നു. അവർ വീട് പണിയും പാർക്കിയില്ലതാനും, അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും വീഞ്ഞു കുടിക്കുകയില്ലതാനും. ദൈവം ഈ ജനത്തിനൊരു കൽപ്പന കൊടുത്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയാൽ അതിലെ ഫലം അനുഭവിക്കുന്നത് വരെ യുദ്ധത്തിന് പോകേണ്ടതില്ല എന്ന് ന്യായപ്രമാണത്തിൽ നാം വായിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു നിയമം, ഒരു മനുഷ്യൻ വിവാഹം കഴിച്ചാൽ ആദ്യത്തെ ഒരു വർഷത്തേക്ക് യുദ്ധത്തിന് പോകുന്നതിൽ നിന്നും ഒഴിവുള്ളവനായിരിക്കും. പക്ഷേ നാം വായിച്ച സെഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ദൈവം പറയുന്നത് അവർ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും, പക്ഷേ അതിൽ നിന്നും അവർ വീഞ്ഞു കുടിക്കില്ല, കാരണം അവർ പാപം ചെയ്തു. യുദ്ധത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ അവർക്ക് സാധിക്കില്ല പോലും. ശത്രു പെരുവെള്ളം പോലെ ഇരച്ചു വരുന്നതാൽ വിവാഹം കഴിച്ച ഉടനെ പോലും യുദ്ധത്തിന് പോകാതിരിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ യുദ്ധത്തിന് പോയാൽ അവർ നശിക്കും, അങ്ങനെ വീടുകൾ ശൂന്യമായിത്തീരും. എത്ര പരിതാപകരമായ സ്ഥിതിയില്ലേ. അനേകം വിധവകൾ, അതും തങ്ങളുടെ യൗവനപ്രായത്തിൽ വിധവമാരായവർ, ദൈവത്തെ അനുസരിക്കാത്ത ഏതൊരു മനുഷ്യനും ഏതൊരു സമൂഹത്തിനും ഏതൊരു രാജ്യത്തിനും ഏതൊരു കുടുംബത്തിനും ഉണ്ടാകാവുന്ന ഭയാനകമായ അവസ്ഥയാണ് പ്രവാചകൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ജനത്തോട് അറിയിക്കുന്നത്. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, ഭാവിയിൽ വരുമെന്ന് പറഞ്ഞിട്ടുള്ള മഹാകഷ്ടം അല്ലെങ്കിൽ മഹോപദ്രവകാലമാകുന്നു ഈ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ മഹാദിവസം. സെഫന്യാവിന്റെ കാലത്ത് യോശിയാവിന് ശേഷം ഒരൊറ്റ നല്ല രാജാവ് പോലും തെക്കേ രാജ്യത്തുണ്ടായിട്ടില്ല. അവരെല്ലാവരും ഒരുപോലെ മോശക്കാരായിരുന്നു. അതെ, യഹോവാഹാസ്, യഹോയാക്കീൻ, യഹോയാക്കീൻ, സിദക്കിയാവ്, അവരെല്ലാവരും ഒരുപോലെ മോശമായിരുന്നു. ഇനിയും ആ ദേശത്തിന്മേലും ജനത്തിന്മേലും ന്യായവിധി വരുവാൻ പോകുകയാണ്, കാരണം അവർ ദൈവത്തിൽ നിന്നും ആകുന്നു അകന്നുപോയത്. പക്ഷേ ഇപ്പോൾ അവർക്ക് വരുവാൻ പോകുന്ന ശിക്ഷ ഭാവിയിൽ യഹോവയുടെ മഹാദിവസത്തിൽ അനുഭവിക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാകുന്നു എന്ന് കാണുവാൻ പോവുകയാണ്. സെഫന്യാവ് പറയുന്നത് അത് അടുത്തു അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. ആർക്കും സഹിച്ചുകൂടാത്ത ശിക്ഷ, മഹാകഷ്ടം അന്നാളിൽ ഉണ്ടാകുമെന്നാണ് പ്രവാചകൻ ഇവിടെ പ്രവചിക്കുന്നത്. അതാണ് പ്രവാചകൻ പറയുന്നത്. 15-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം. സെഫന്യാവ് ഇവിടെ സംസാരിക്കുന്നത് വരുന്നതായ ന്യായവിധിയുടെ കാഠിന്യവും ക്രൂരതയുമാകും. ഇപ്പോൾ സാധാരണയായി ഇവിടെ ഉയരാവുന്ന ഒരു ചോദ്യമുണ്ട്, സ്നേഹവാനായ ദൈവത്തിന്, സ്നേഹമായിരിക്കുന്ന ദൈവത്തിന് എങ്ങനെ ഇതുപോലെ ക്രൂരമായി പ്രവർത്തിക്കുവാൻ തോന്നും? ഈ പുസ്തകം നാം പഠിച്ചു കഴിയുന്നതിന് മുൻപ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നാം മനസ്സിലാക്കും. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം നാം ചിന്തിച്ചപ്പോൾ ഞാനൊരു കഥ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഒരു പെൺകുട്ടിയെ അവളുടെ പിതാവ് ഓപ്പറേഷന് വേണ്ടി ഡോക്ടറെ ഏൽപ്പിക്കുന്ന സംഭവം, മുൻപ് ചോദിച്ചതായ ചോദ്യത്തിന്റെ ഉത്തരവും ആ കഥയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. വേണമെങ്കിൽ ആ പിതാവ് ചെയ്ത പ്രവൃത്തിയെ ഇപ്രകാരം വ്യാഖ്യാനിക്കരുതോ? എങ്കിലും ആ പിതാവിന് അത് ചെയ്യുവാൻ തോന്നിയല്ലോ. ആ പിഞ്ചു കുഞ്ഞിനെ കീറി മുറിക്കുവാൻ അയാൾ ഏൽപ്പിച്ചു കളഞ്ഞല്ലോ. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്നല്ലേ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്? സത്യത്തിൽ തന്റെ ഓമന മകളോടുള്ള സ്നേഹത്തിൽ അത്രേ പിതാവ് എല്ലാം ചെയ്തത്? വാസ്തവത്തിൽ ദൈവക്രോധത്തിൻ്റെതായ ആ ദിവസം ന്യായവിധിയുടെ ദിവസമായിരിക്കും, പക്ഷേ അതിനകത്തും ദൈവത്തിൻ്റെ സ്നേഹമാകുന്നു കാണുന്നത്. എന്തെല്ലാം സംഭവിച്ചാൽ തന്നെയും ദൈവം സ്നേഹമാകുന്നു. ദൈവ പൈതലെ, താങ്കൾ എത്ര വലിയ വേദനയിൽ കൂടി പോകേണ്ടി വന്നാലും മറക്കരുത്, ദൈവം സ്നേഹമാകുന്നു. ന്യായവിധിയിൽ പോലും ദൈവം സ്നേഹത്തിന്റെ ദൈവമാകുന്നു. അവിടുന്ന് ശിക്ഷിക്കുന്നത് തിന്മയെ ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ മാത്രമാണ്. തന്നോട് തന്നെ സത്യസന്ധനായിരിക്കാനും തന്റെ സൃഷ്ടികളോട് നല്ലവനായിരിക്കുവാനും ദൈവം പാപത്തെ ശിക്ഷിച്ചേ മതിയാകും. നിത്യത മുഴുവൻ ദൈവം പാപം അനുവദിക്കുന്ന പക്ഷം ദൈവം പാപത്തെ ന്യായം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ നീതിവാൻ എന്ന് പറയുവാൻ സാധിക്കുമോ? നിത്യത മുഴുവൻ രോഗത്തോട് മല്ലുപിടിച്ചും നിരാശയിലും ഹൃദയവേദനയിലും കഷ്ടത്തിലും പാപത്തിന്റെ ഫലങ്ങളായ മറ്റ് പ്രശ്നങ്ങളിലും കഴിയേണ്ട സ്ഥിതിയാകുന്നു നമുക്ക് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുവാൻ നമുക്ക് എങ്ങനെ കഴിയും? എനിക്കതങ്ങോട്ട് മനസ്സിലാകുന്നില്ല സുഹൃത്തെ. പക്ഷേ ദൈവം പാപത്തെ ശിക്ഷിക്കുവാൻ പോകുന്നു എന്നും വലിയ ന്യായവിധിയോടെ അവൻ വരുന്നു എന്നും അവൻ പാപത്തെ തന്റെ പ്രപഞ്ചത്തിൽ നിന്നും നീക്കുവാൻ പോകുന്നു എന്നും താങ്കൾ പറഞ്ഞാൽ ഞാൻ അതിന് സ്തോത്രം ഹല്ലേലൂയ എന്നുറക്കെ പറയും. അതിൽ തെറ്റുണ്ടോ? അവിടെ നിന്ന് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും അവൻ സ്നേഹത്തിന്റെ ദൈവമാകുന്നു എന്ന് വിശ്വസിക്കുവാൻ എനിക്ക് ഒരു പ്രയാസവുമില്ല. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. മരുഭൂമിയിലൂടെ കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം കാഹളങ്ങൾ നൽകി. ഈ കാഹളം ഊതേണ്ട വ്യത്യസ്ത സാഹചര്യങ്ങളും ദൈവം അവരോട് പറഞ്ഞു. അതിന് പ്രകാരം 2 വെള്ളിക്കാഹളങ്ങൾ ഊതേണ്ട സാഹചര്യത്തെ കുറിച്ച് ഇപ്രകാരമാകുന്നു സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളമൂതേണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. 16-ാം വാക്യത്തിൽ സഫന്യാവ് പറയുന്നത് കാഹളനാദമുള്ള ദിവസം ആയിരിക്കും അത് എന്നാണ്. അവർ കാഹളം ഊതി മുന്നറിയിപ്പ് കൊടുക്കുവാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. പക്ഷേ അവരെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെ ശിക്ഷിക്കുവാൻ ദൈവം പരിപാടി ഇട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് കാരണം. ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുവാനല്ല, ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുവാനാണ് ദൈവം പരിപാടി ഇട്ടിരിക്കുന്നത്. ഉറപ്പുള്ള പട്ടണങ്ങൾക്കും ഉയരമുള്ള കൊത്തളങ്ങൾക്കും വിരോധമായി കാഹളനാദവും ആരവവും ഉള്ള ദിവസം തന്നെ. 17-ാം വാക്യത്തിൽ നാം കാണുന്നു, മനുഷ്യർ കുരുടന്മാരെ പോലെ നടക്കത്തക്കവണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും. അവർ യഹോവയോട് പാപം ചെയ്തുവല്ലോ. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും. അങ്ങേയറ്റത്തെ ന്യായവിധിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നതെന്ന് ദൈവം പറയുന്നു. താങ്കൾക്കറിയാമോ, ശസ്ത്രക്രിയ എന്നതും വളരെ കടന്ന കൈ തന്നെയാണ്. ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ ഒരിക്കലും ദേഷ്യത്തിന്റെ പുറത്തല്ല അത് ചെയ്യുന്നത്. എന്നെ ശിക്ഷിക്കണമെന്ന താല്പര്യത്തിലും അല്ല അങ്ങനെ ചെയ്യുന്നത്. ആരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുന്നുവോ അവരുടെ ജീവൻ രക്ഷിക്കണം എന്ന താല്പര്യത്തോടെയാണ് ഏതൊരു ഡോക്ടറും അത് ചെയ്യുന്നത്. ലോകപ്രകാരം ജീവൻ രക്ഷിക്കുവാനും സാധിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ദൈവം ന്യായം വിധിക്കും. അവിടുന്ന് വളരെ കഠിനമായി ഒരുപക്ഷെ ശിക്ഷിച്ചെന്നിരിക്കും. പക്ഷേ ശരീരത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് അങ്ങനെ ചെയ്യുന്നത്. 18-ാം വാക്യത്തിൽ, യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവഭൂമിയും അവന്റെ തീക്ഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്രസംഹാരം വരുത്തും. ഇന്ന് മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ എന്തുമാത്രം പണമാകുന്നു ചെലവഴിക്കുന്നത്! കൂട്ടുകാരെ വില കൊടുത്തു വാങ്ങുവാനും നേടുവാനും സ്വാധീനിക്കുവാനുമൊക്കെ എന്തുമാത്രം പണം വാരിക്കോരി ചെലവഴിക്കുന്നു! പക്ഷേ സ്നേഹത്തെക്കാൾ കൂടുതൽ വെറുപ്പല്ലേ എല്ലായിടത്തും കാണുന്നത്? ആർക്കും സ്നേഹം വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. മനുഷ്യനെ പണത്താൽ നേടാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ യാതൊരു സത്യവുമില്ല. കാരണം ആത്മാർത്ഥതയുള്ളവർ പണത്തിന് പിന്നെ അല്ലല്ലോ വരുന്നത്. മനുഷ്യന്റെ പ്രശ്നം പണത്തിലൂടെ പരിഹരിക്കാം എന്ന് ചിന്തിച്ച് പണത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു മനുഷ്യ സമൂഹമാകുന്നു നമുക്ക് ചുറ്റും ഇന്നുള്ളത്. പക്ഷേ ദൈവം പറയുന്നത് താൻ അവരെ ന്യായം വിധിക്കുമ്പോൾ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല എന്നാണ്. വായിച്ചു, സർവഭൂമിയും അവന്റെ തീക്ഷ്ണതാജ്ഞയ്ക്ക് ഇരയായിത്തീരും, സകല ഭൂവാസികൾക്കും അവൻ ശീഘ്രസംഹാരം വരുത്തും. ദൈവം സെഫന്യാവിന്റെ ജനത്തെ ആ ദേശത്തു നിന്ന് നീക്കി. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്? അവിടുന്ന് അവരെ സ്നേഹിച്ചതിനാലാണ് അങ്ങനെ ചെയ്തത്. വരുവാനുള്ള തലമുറയിൽ ഈ ദുഷ്ടത വ്യാപിക്കാതിരിക്കുവാൻ ദൈവം ന്യായവിധി നടത്തി. രോഗം ബാധിച്ചതായ ഭാഗത്തെ നീക്കം ചെയ്യുന്നതുപോലെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സ്നേഹം കാണുവാൻ സാധിക്കുന്നുണ്ടോ? താങ്കൾ ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നത്തിനപ്പുറം ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവഹിതം മനസ്സിലാക്കിയാൽ താങ്കളുടെ ജീവിതം സന്തുഷ്ടമാകും, സമാധാനപൂർണമാകും. കാരണം അവിടുന്ന് താങ്കളുടെ നല്ല പിതാവാണ്. താങ്കൾ അവനെ വേദനിപ്പിച്ചാലും അനുസരണക്കേട് കാണിച്ചാലും അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. അവിടുന്ന് താങ്കളുടെ നന്മ മാത്രം ചിന്തിക്കുന്ന നല്ല പിതാവാണ്, നല്ല അപ്പച്ചനാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതും മാത്രമാണ് അനുഗ്രഹം.